വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ശ്രമകരമല്ല, എളുപ്പമാണ്. പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്ന ലേഖനം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്നാൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? അത് ബാഹ്യമായ ചില പ്രവൃത്തികൾ മൂലമോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ അല്ല, പ്രത്യേക മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരീകരണം പ്രാപിച്ച ശരീരങ്ങളെ തന്നെ ദൈവത്തിന് ഒരു സജീവ ബലിയായി സമർപ്പിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇക്കാര്യം വിശുദ്ധ പൗലോസ്ലിഹ റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ടല്ലോ. Romans 12:1-2. ദൈവം എപ്പോഴും നോക്കുന്നത് ദൈവഭക്തൻ്റെ ഹൃദയത്തിലേക്കാണ്, അവൻ്റെ മനോഭാവത്തിലേക്കാണ്. ഇക്കാര്യത്തിൽ നമുക്കൊരു റോൾ മോഡലുണ്ട്. അത് സങ്കീർത്തകനായ ദാവീദാണ്. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ ദാവീദിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പല പ്രലോഭനങ്ങൾക്കും പാപത്തിൻ്റെ വശീകരണങ്ങൾക്കും അടിമപ്പെട്ടിട്ടും ദാവീദ് എങ്ങനെ ദൈവത്തിൻ്റെ പ്രീതി ആർജിച്ചു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ. ഞാൻ കണ്ടെത്തിയ ആ രഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ദാവീദ് തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും അധരങ്ങളിൽ നിന്നും നിരന്തരം ഉയർന്നു വന്നിരുന്നു. അതിശക്തമായ പാപ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന, ആഗ്രഹിക്കാതിരുന്നിട്ടും പല പാപ പ്രലോഭനങ്ങളിലും അകപ്പെട്ടു പോകുന്ന നമുക്കും ആ പ്രാർത്ഥന വളരെ പ്രയോജനപ്രദമാകും. വിശുദ്ധ പൗലോസ്ലിഹ സൂചിപ്പിക്കുന്ന മനസ്സിൻ്റെ നവീകരണത്തിന് ദാവീദ് ചൊല്ലിയിരുന്ന ഈ പ്രാർത്ഥന ഏറെ സഹായകരമാകും. തീർച്ച ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. Song 19:14. ഈ പ്രാർത്ഥന ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: അദ്ദേഹം പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെട്ടിരുന്നു. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല വിശുദ്ധി, അത് ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണ്. അതിനാൽ തന്നെ വീഴാതെ താങ്ങി നിർത്തുന്ന അഭയശിലയായി അദ്ദേഹം ദൈവത്തെ കാണുന്നു. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ പ്രലോഭന സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കൂ. ഇനി പാപത്തിൽ വീണുപോയാലും വിഷമിക്കേണ്ട, അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മതി. കാരണം അവിടുന്ന് മനുഷ്യൻ്റെ വിമോചകനാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ് നാം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു, വിചാരിക്കുന്നു എന്നത്. അത് അശുദ്ധി നിറഞ്ഞ ചിന്തകളാകാം, നമ്മെ ഭാരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഉത്കണ്ഠ നിറയ്ക്കുന്ന വിചാരങ്ങളാകാം, അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിച്ചവരെക്കുറിച്ചുള്ള ക്ഷമിക്കാൻ പറ്റാത്ത ചിന്തകളാകാം. ഇതെല്ലാം നമ്മെ തളർത്തുകയും നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്തുകയും അതിൻ്റെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു പ്രതിവിധി ദാവീദ് നിർദ്ദേശിക്കുന്നു: നമ്മുടെ വിചാരങ്ങളുടെ കടിഞ്ഞാൻ ദൈവത്തെ തന്നെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചത്: എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ എന്ന്. കോപം വരുമ്പോൾ നാം ആഗ്രഹിക്കാത്ത വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പോകുന്നു. പ്രത്യേകിച്ചും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരത്തിലാണ് ഇത് കൂടുതലായും സംഭവിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചു എന്ന് കാണുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കും: ശേ, വേണ്ടായിരുന്നു. ഇത് സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ പ്രാർത്ഥന സൂക്ഷിച്ചാൽ മതി. ദൈവത്തോട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക: എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകാതിരിക്കുകയില്ല. അനുനിമിഷമുള്ള ഈ കൊച്ചു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെയും അധരങ്ങളെയും വിശദീകരിക്കും, സംശയമില്ല. മേൽപ്പറഞ്ഞത് വിചാരങ്ങളെയും വാക്കുകളെയും വിശദീകരിക്കുവാനുള്ള മാർഗമാണ്, പ്രാർത്ഥനയാണ്. ഇനി പ്രവൃത്തിയുടെ കാര്യമെടുക്കാം. ചിലപ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ നാം ചെയ്യുന്നു. അത് ബോധപൂർവമല്ല, ചെയ്ത ശേഷം നമുക്കൊരു ഖേദചിന്തയും ഉണ്ടാകും. ഒരു മനസ്സാക്ഷിക്കടി: ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്ന ഒരു ചിന്ത നമ്മെ ഭാരപ്പെടുത്തുവാൻ തുടങ്ങും. അതൊരുപക്ഷെ ഒരു കുറ്റബോധത്തിലേക്ക് മനസ്സിനെ തളർത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിനൊരു പോംവഴി? ദാവീദിന് അതിനും ഒരു ലളിതമായ പ്രാർത്ഥനയുണ്ട്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. സങ്കീർത്തനങ്ങൾ 19:12. ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സാക്ഷിയെ കഴുകുന്ന ഒരു സ്നാനം പോലെയാണ്. പ്രാർത്ഥിക്കുന്ന മകനോട് മകളോട് പിതാവ് കരുണ കാണിക്കാതിരിക്കുമോ? നമ്മുടെ മനസ്സ് വീണ്ടും മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. രോഗങ്ങൾ വരാതിരിക്കുവാൻ നാം വാക്സിനേഷൻ എടുക്കാറുണ്ടല്ലോ, അതൊരു മുൻകരുതലാണ്. ആത്മീയ ജീവിതത്തിലും ഇപ്രകാരമുള്ള വാക്സിനേഷൻ എടുക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. ദൈവത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടും ദൈവകൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇത് ദൈവത്തെ കൂടുതൽ വേദനിപ്പിക്കും. അധികം നഷ്ടപ്പെട്ടവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ കൃപ ലഭിച്ചവർ കൂടുതൽ വലിയ ജാഗ്രത പുലർത്തണം. അതിന് നമ്മൾ എടുക്കേണ്ട ആത്മീയ വാക്സിനേഷൻ ഈ പ്രാർത്ഥനയാണ്. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണം. സങ്കീർത്തനങ്ങൾ 19:13. പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പിതാവ് ആ കൃപ നൽകും, ശക്തി നൽകും. പ്രലോഭനങ്ങളിൽ പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നമ്മുടെ പാദങ്ങൾ കല്ലിൽ തട്ടിയാലും നാം വീഴുകയില്ല. പിതാവിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മെ താങ്ങുന്നു. വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ഒട്ടും ശ്രമകരമല്ല, വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് ദാവീദിൻ്റെ പ്രാർത്ഥന അനുധാവനം ചെയ്യുമ്പോൾ ബോധ്യമാകും. അതൊരു പ്രാർത്ഥനയായി അങ്ങേക്ക് സമർപ്പിക്കുവാനും എന്നെ അനുഗ്രഹിച്ചാൽ. ദൈവവഴിയിലൂടെ മാത്രം നടന്ന് ഞങ്ങൾക്കെപ്പോഴും മാതൃക നൽകിയ പരിശുദ്ധയമ്മേ, വിശുദ്ധ യൗസേപിതാവേ, എനിക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. ആമേൻ.